പ്രവാസി റിസാല, സെപ്റ്റംബർ 2020, നാഗരികം. കോഴിക്കോട് തെരുവിൻ്റെ കഥ. ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ കോഴിക്കോട് ദേശത്തിൻ്റെ ചരിത്ര വർത്തമാനങ്ങൾ. തയ്യാറാക്കിയത് ഹാഫിസ് മുബഷിർ ചാലിയം. കോഴിക്കോട്, കോഴിക്കോട്, കാലിക്കറ്റ്, കാലിക്കൂത്ത് എന്നൊക്കെ പലരും പല പേരിൽ വിളിക്കുന്ന ദേശത്തിൻ്റെ പേരിൻ്റെ ആവിർഭാവത്തെപ്പറ്റി പല അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. കോ അതായത് കോട്ട, അഴി അഥവാ മുഖം, കോട് അതായത് നാട് എന്നിവ ചേർന്നാണ് കോഴിക്കോട് ആയതെന്ന് ഒരഭിപ്രായം. കോയിൽ അഥവാ കൊട്ടാരം, കോട്ട എന്നീ വാക്കുകളിൽ നിന്നുണ്ടായതെന്ന് മറ്റൊരഭിപ്രായം. കാലിക്കറ്റ് എന്ന പേരിനെ പറ്റിയും രണ്ടഭിപ്രായമുണ്ട്. കോഴിക്കോട്ടെ പ്രസിദ്ധമായ പരുത്തി തുണിയെ അറബികൾ കാലിക്കോ എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാലിക്കോ ലഭിക്കുന്ന സ്ഥലം കാലിക്കോറ്റായി. ബ്രിട്ടീഷുകാർ ഇത് കാലിക്കറ്റ് എന്നാക്കി. മധ്യകാലഘട്ടങ്ങളിൽ സുഗന്ധദ്രവ്യങ്ങളുടെ കേളികേട്ട നാടായിരുന്നു കോഴിക്കോട്. വാസ്കോഡഗാമയെ പോലെയുള്ള സഞ്ചാരികളെ കോഴിക്കോട്ടേക്ക് എത്തിച്ചതും ഇതുതന്നെ. ലോകരാജ്യങ്ങൾക്കിടയിൽ സത്യത്തിൻ്റെ തുറമുഖമാണ് കോഴിക്കോട്. അറബികളും തുർക്കികളും ഈജിപ്തുകാരും ചൈനക്കാരും ഈ തുറമുഖം വഴി കേരളം കണ്ടു. കോഴിക്കോട്ടെ അറബി കച്ചവടത്തിൻ്റെ പോരിശ പോർച്ചുഗീസുകാരനായ ദുവർത്തെ ബർബോസ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. കോഴിക്കോട്ടെ മുഹമ്മദീയരായ അറബികൾ 1000ഉം 12000ഉം ബാഹർ ഭാരമുള്ള കപ്പലുകൾ ഉണ്ടാക്കി. ഇവയിൽ ഏതു മഴക്കാലത്തുപോലും ഏതു രാജ്യത്തേക്കും 10 മുതൽ 15 കപ്പലുകൾ കച്ചവടാർത്ഥം സഞ്ചരിക്കുന്നു. ഇവയിൽ ചില കപ്പലുകൾ ചെങ്കടൽ, ഏഡൻ, മെക്ക മുതലായ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഇവിടങ്ങളിൽ ഇവർ സാമാനം വിറ്റ് വളരെ ആദായമുണ്ടാക്കുന്നു. ചില സാമാനം ജൂഡോവിലെ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. ജൂഡോവിൽ നിന്ന് ചെറിയ കപ്പലുകൾ വഴി ഡോറോവിലേക്കും ഡോറോവിൽ നിന്നും കൈറോവിലേക്കും അവിടെ നിന്നും അലക്സാണ്ട്രയിലേക്കും പിന്നെ വെനീസിലേക്കും ഒടുവിൽ ഞങ്ങളുടെ നാടുകളിലേക്കും വ്യാപാരം ചെയ്യുന്നു. അവർ കൊണ്ടുവരുന്ന സാമാനങ്ങളിൽ ഏറ്റവും മികച്ച കുരുമുളക്, ഇഞ്ചി, ഏലം, എലവങ്ങം, പുളി, കടുക്ക, നെല്ലിക്ക, താനിക്ക, രോജനം, കറ്റുവാഴസത്ത്, ലേവൽ ചിന്തി, മീനമ്പർ, വിലപിടിച്ച എല്ലാതരം രത്നങ്ങൾ, പവിഴമുത്തുകൾ, കസ്തൂരി, പരുത്തി തുണികൾ, ചീനപ്പിഞ്ഞാണപാത്രങ്ങൾ മുതലായവയാണ്. ചിലർ ജൂഡോവിൽ നിന്ന് ചെമ്പ്, രസം, ചായല്യം, മുത്ത്, കുങ്കുമം, നേരിയ തുണികൾ, പനിനീർ, പേനക്കത്തികൾ, പല നിറത്തിലുള്ള പട്ടുനാര്, സ്വർണം, വെള്ളി മുതലായവ വാങ്ങി കോഴിക്കോട്ടേക്ക് മടങ്ങി വന്ന് വിൽക്കുന്നു. 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമ കോഴിക്കോട്ട് പട്ടണത്തിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള കാപ്പാട് കടൽ തീരത്ത് കപ്പലിറങ്ങിയതോടെ കോഴിക്കോടിന്റെ ചരിത്രം മാറിത്തുടങ്ങി. AD 1122 വരെ കോഴിക്കോട് ചേര സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. ചേര സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം കോലോത്തിരികളുടെ കീഴിലായി. അതിനുശേഷം ഏറനാട്ടു രാജാവിന്റെ അധീനതയിലായി. അവർ ഇവിടെ ഒരു കോട്ട പണിതു. പിന്നീട് ഈ രാജാക്കന്മാർ സാമൂതിരി എന്നറിയപ്പെടാൻ തുടങ്ങി. സ്വാമി നമ്പിയാതിരി തിരുമുൽപ്പാട് എന്നതിന്റെ ചുരുക്ക രൂപമാണ് സാമൂതിരി. ഈ കാലത്താണ് കേരളത്തിൽ പറങ്കിത്ത് തേരോട്ടം തുടങ്ങുന്നത്. പോർച്ചുഗീസുകാർ കോഴിക്കോടിന്റെ വടക്കു ഭാഗത്തുള്ള കണ്ണൂരും തെക്കു ഭാഗത്തുള്ള കൊച്ചിയും കേന്ദ്രീകരിച്ച് വാണിജ്യം നടത്തി. എന്നാൽ പറങ്കികളെ കോഴിക്കോട് കൈപ്പിടിയിലൊതുക്കാൻ സാമൂതിരി അനുവദിച്ചില്ല. നിരന്തര സമ്മർദ്ദങ്ങളുടെ ഫലമായി ചില പ്രദേശങ്ങളിൽ വാണിജ്യത്തിന് പോർച്ചുഗീസുകാരെ അനുവദിക്കേണ്ടി വന്നെങ്കിലും 17ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഡച്ചുകാരുടെ സഹായത്തോടുകൂടി സാമൂതിരി അവ തിരിച്ചുപിടിച്ചു. സാമൂതിരി കോഴിക്കോടിന്റെ അധിപതി ആയതോടെയാണ് അറബികൾ കോഴിക്കോടിന്റെ വാണിജ്യ കേന്ദ്രങ്ങൾ ചുവടുറപ്പിക്കുന്നത്. മറ്റു രാജാക്കന്മാരെ തോൽപ്പിക്കാൻ സാമൂതിരിക്ക് മുസ്ലിങ്ങൾ സഹായം ചെയ്തു. അങ്ങനെ കൊച്ചി വരെയുള്ള പ്രദേശത്തിന്റെ അധിപനായി സാമൂതിരി മാറി. 1766 മൈസൂർ സുൽത്താൻ ആയിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനും കോഴിക്കോട് പിടിച്ചടക്കി. ടിപ്പു ഭരണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അക്കാലത്ത് നിരവധി സവർണ ജാതിക്കാർ തെക്കോട്ട് പലായനം ചെയ്തിരുന്നു. ജാതി കീഴ്വഴക്കങ്ങളുടെ ചങ്ങല പൊട്ടിച്ച് അനവധി പേർ ഇസ്ലാം സ്വീകരിച്ചു. വസ്ത്രധാരണത്തിലും മാറ്റങ്ങൾ വന്നു. ഇവിടെ നിലവിലുണ്ടായിരുന്ന പല അനാചാരങ്ങളും നിർത്തലാക്കാൻ ടിപ്പു സുൽത്താൻ നിയമങ്ങൾ കൊണ്ടുവന്നു. കോഴിക്കോട് ഗതാഗത യോഗ്യമാക്കി. പാലങ്ങളും ചുരങ്ങളും നിർമ്മിച്ചു. ഭൂവുടമകൾ നികുതി നൽകണമെന്ന നിയമം ആദ്യമായി നടപ്പിൽ വരുത്തി. പിന്നീട് 1792 മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തെ തുടർന്ന് ഹൈദരാലിയുടെ പിൻഗാമിയായിരുന്ന ടിപ്പു അധികാരമൊഴിഞ്ഞു. 1956 കേരളം രൂപം കൊള്ളുന്നതുവരെ ഇത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. മിഷ്കാൽപ്പള്ളി. ആദ്യ കാഴ്ചയിൽ തന്നെ മനം കവരുന്ന നിർമ്മിതിയാണ് മിഷ്കാൽപ്പള്ളിയുടേത്. 700 പഴക്കമുണ്ട്. ക്ഷേത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത തച്ചന്മാരാണ് കേരളീയ വാസ്തുശൈലിയിൽ ഈ മുസ്ലിം ആരാധനാലയം പണിതത്. താഴെ നിലയിലെ ഭിത്തികൾ ഒഴിച്ചുള്ള ഭാഗങ്ങൾ ഏറെയും തടി ഉപയോഗിച്ചാണ് നിർമ്മാണം. പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ പള്ളി ഭാഗികമായി തകർന്നിരുന്നു. സാമൂതിരി രാജാവിന്റെ സഹായത്തോടെ പിന്നീട് കേടുപാടുകൾ തീർക്കുകയായിരുന്നു. തൊട്ടരികെയുള്ള മുച്ചുന്തി പള്ളിക്ക് മിഷ്കാൽ പള്ളിയേക്കാൾ പഴക്കമുണ്ട്. കാലപഴക്കത്തോടൊപ്പം മാറ്റങ്ങളൊന്നുമില്ലാതെ നിലനിൽക്കുന്ന അപൂർവം പള്ളികളിലൊന്നാണ് ഇന്നിത്. തടിയിൽ ആലേഖനം ചെയ്ത ചിത്രപണികളും അവയ്ക്കിടയിൽ കൊത്തിവെച്ച ഖുർആൻ സൂക്തങ്ങളും ഇന്നും മുച്ചുന്തി പള്ളിയിൽ കാണാം. മിഠായി തെരുവ്. നിറയെ ഹൽവക്കടകളായിരുന്നത്രേ ഇവിടെ. ബ്രിട്ടീഷുകാർക്ക് ഹലുവ സ്വീറ്റ് മീറ്റ് ആയിരുന്നു. അങ്ങനെ തെരുവിന് SM സ്ട്രീറ്റ് എന്ന പേര് കിട്ടി. അതിനു മുമ്പ് ഹുസൂൽ റോഡ് എന്ന പേരിലും ഈ റോഡ് അറിയപ്പെട്ടിരുന്നു. കോഴിക്കോടിൻ്റെ സാഹിത്യ സാംസ്കാരിക മുഖമാണിന്ന് ഇവിടെ. വിനോദസഞ്ചാരികളുടെ നിർഭയ കേന്ദ്രം. നല്ല ഭക്ഷണവും യാത്രാസൗകര്യവും ആശുപത്രിയും ആരാധനാലയങ്ങളും പുസ്തകശാലകളും കാഴ്ചയിടങ്ങളും മനോഹരമായ കടലോരവും സന്ദർശന കേന്ദ്രവും കോഴിക്കോടിൻ്റെ മാറ്റുകൂട്ടുന്നു. വടക്ക് കണ്ണൂരും തെക്ക് മലപ്പുറവും കിഴക്ക് വയനാടും പടിഞ്ഞാറ് അറബിക്കടലും അതിർത്തി പങ്കിടുന്ന കോഴിക്കോട് ജില്ല 1957 ജനുവരി 1 നിലവിൽ വന്നത്. 28,79,131 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി. 4 താലൂക്കുകൾ. കേരളത്തിലെ പട്ടണങ്ങളിൽ വലുപ്പത്തിൽ 3rd സ്ഥാനത്താണ്.